SBS Radio.
നമസ്കാരം, വിജയ് യേശുദാസ്.
നമസ്കാരം.
ആദ്യം തന്നെ ഓണാശംസകൾ.
ഓണാശംസകൾ എസ് ബി എസ് മലയാളികൾക്ക് എല്ലാവർക്കും, എല്ലാ ലിസണേഴ്സിനും എൻ്റെ ഓണാശംസകൾ. വളരെ സന്തോഷം. ഞാൻ എസ് ബി എസിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ അടുത്ത് നിന്ന്. സോ ഇവിടുത്തെ എന്താണ് ഒഫീഷ്യൽ എന്താണ് ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളിക്കുള്ള റേഡിയോ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള എന്താണ് റേഡിയോ സ്റ്റേഷനാണ്. സോ വളരെ നന്ദിയുണ്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ സാധിച്ചതിൽ.
വളരെ സന്തോഷം. ഒപ്പം ഓസ്ട്രേലിയയിലേക്ക് ഇത് ആദ്യമായിട്ടല്ല, മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു?
അത് ഇവിടുത്തെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് നാളെ വന്നിട്ട്, ഒരു അഞ്ച് വർഷമായി ഇപ്പൊ, നാല് വർഷം കൊണ്ടായി ഇപ്പൊ വന്നിട്ട്. പക്ഷെ പിന്നെയും പറയാൻ സാധിച്ചത് സന്തോഷം.
എന്തായാലും അഭിനന്ദനങ്ങൾ. മൂന്നാമതും കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. പൂമുത്തോൾ എന്ന ഗാനമാണെന്ന്
തോന്നുന്നു.
ഇത് ഇപ്പൊ മൂന്നാം തവണ ലഭിച്ചതിന് ശേഷം, ആദ്യ തവണ അവാർഡ് ലഭിച്ചപ്പോൾ വിജയ് പറഞ്ഞത് അതൊരു വലിയൊരു ചേഞ്ച്ഡ് യുവർ കരിയർ ഇൻ ഇൻ സം വേ, ലൈക്ക് മോർ ഓപ്പണിങ്സ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്തെല്ലാം ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്?
ഐ ഡോണ്ട് നോ വാട്ട് ഇത്, ഇതിന് ഇനി അങ്ങോട്ട് എന്താണ് മാറ്റം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അത് വരുമ്പോൾ അറിയാം എന്താണ്. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഐ എം ഷുവർ ഇൽ ബി ഓൺലി ഗുഡ് എന്താണ്. വാട്ട് എവർ ഈസ് കമ്മിങ് ഹാസ് ഓൾവേസ് ബിൻ യുനോ ഗുഡ് ഇൻ ഇറ്റ്സ് ഓൺ വേ. അപ്പം അത് ഞാൻ അങ്ങനെ എന്ത് ഇത് അങ്ങനെ അവാർഡ് കിട്ടിയത് കൊണ്ട് നല്ല കാര്യങ്ങൾ ഇനിയും നല്ല കാര്യങ്ങൾ വരും എന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ല. അത് വരികയാണെങ്കിൽ വരും, അത് എന്താണ് വരാറുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ ഒരു പാട്ടിന്റെ ഒരു പോപ്പുലാരിറ്റിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന ഒരു സോങ്, അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സോങ്. സോ അങ്ങനെ നോക്കുമ്പോൾ അന്ന് കൊലക്കുഴലിന് ഉള്ള ആ ഒരു ഭയങ്കര പോപ്പുലാരിറ്റിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമിലർ. ആൻഡ് അത് എന്നെ ശരിക്കും എനിക്കൊരു ബ്രേക്ക് ത്രൂ മലയാളത്തിൽ പിന്നെ ഒരു തിരിച്ചു വരവ് പോലെ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ പോലെ ഉണ്ടാക്കിയൊരു പാട്ടായത് കൊണ്ട് ഇറ്റ് റിയലി മേഡ് എ ഡിഫറൻസ്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്താണ് നമ്മളെ വിശ്വസിച്ച് കുറച്ച് പാട്ടുകളൊക്കെ തരാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് തന്നെ അതിൻ്റെതായ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് എം ജി സിക്ക് ഞാൻ കുറേ പാടിയെങ്കിലും അത് കഴിഞ്ഞ് ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ തരാൻ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കാൻ തുടങ്ങിയത്. ലൈക്ക് ഈ പുഴയും മഴ കൊണ്ട് മാത്രം, പിന്നെ എന്താണ് അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അകലെയോ അങ്ങനെ മഴ കൊണ്ട് മാത്രം, ഈ രണ്ട് പാട്ടുകൾക്കാണ്. സോ അങ്ങനെ പതുക്കെ പതുക്കെ ഏനോ
വിജയ് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂമിലിറ്റി ഫീൽ ചെയ്യുക. കാരണം ഇപ്പോൾ
ഇറ്റ്സ് ദ ബേസിക് ട്രൂത്ത്. ഞാൻ ഒരിക്കലും അവാർഡ്സ് ഞാൻ പ്രതീക്ഷിക്കാറില്ല. അത് കിട്ടുമ്പോൾ സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം എന്നാണ്. പാട്ടുകൾ കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ മെയിൻ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതാണ് ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കാനും നല്ല നല്ല പാട്ടുകൾ പാടാനും അത് ഓരോ പാട്ടുകൾ ഹിറ്റാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ, അതൊരു ഇത്രയും വലിയ ഹിറ്റായ ആൾക്കാർ ഇത്രയും സ്നേഹിക്കുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അവാർഡ്.
ഇനി വിജയ്, ഇപ്പോൾ പരിപാടിക്കിടയിൽ പറഞ്ഞ കാര്യമാണ് വയനാട്ടിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുൻകൈ എടുത്ത് സംഗീത ടീം
സമം എന്ന് പറഞ്ഞിട്ട്, സിംഗേഴ്സ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസ്, അതിൻ്റെ പ്രസിഡൻറ്റ് സുദീപ് കുമാറാണ്. ഞാൻ വൈസ് പ്രസിഡൻറ്റും, രാജലക്ഷ്മി വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി രവിശങ്കർ, അങ്ങനെ ഞങ്ങൾ കുറേ, സിതാര, സൈനോറ, അറിയപ്പെടുന്ന എല്ലാ സിംഗേഴ്സും ഫ്രം എ ടു സെഡ് ഞങ്ങളതിൽ മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും. ഞാനിപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ ചെയ്യുക, ഇതിനെങ്ങനെ നമ്മൾ ഒരു പൈസ റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സംഘടനയായിട്ട് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ ഒരു പൈസ റേസ് ചെയ്യാനൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലഡ് കാരണം ശരിക്കും കുറേയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി മറ്റവരെ വീടുകൾ പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഒരു കഷ്ടപ്പാട് അനുഭവിച്ചില്ലെങ്കിലും ഈ ഫ്ലഡ്സ് കാരണം കുറേ പ്രോഗ്രാംസ് വേണ്ടാന്ന് വെച്ചത് ഗവൺമെൻറ്റും, അല്ലെങ്കിൽ കുറേ അസോസിയേഷൻസും ഒക്കെ പ്രോഗ്രാംസ് വേണ്ടാന്ന് വെച്ച് അവർ ഫണ്ട്സ് റേസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫ്ലഡ്സ് കാരണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഞാനുൾപ്പെടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്ത 2-3 മാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വയറ്റുപുഴപ്പ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കും പോലും സഹായിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും പോലും, ഒരു സെലിബ്രിറ്റി എന്ന് നിങ്ങൾ കാണുമെങ്കിലും അപ്പോഴും ആ ഒരു അവസ്ഥയിൽ എനിക്ക് പോലും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആൻഡ് അത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല ആരും. അതാണ് അത്, പക്ഷേ അത് പറയാൻ വേണ്ടിയല്ല. അതിനെക്കാട്ടിലും ഈ വർഷം അറ്റ്ലീസ്റ്റ് കുറച്ച് ഞാൻ സി എമ്മിൻ്റെ ഫണ്ടിലേക്ക് ഇടാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ഇതിന് ഇങ്ങനത്തെ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ വരുന്നതുകൊണ്ട് എന്താണ് ഇവിടെയൊക്കെ എല്ലാവരും അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സമം ഞങ്ങളെല്ലാവരും കൂടെയും 6-ാം തീയതി 5-ാം തീയതി ലുലുവിൽ വെച്ചിട്ട് ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. ആ ഒരു ബസ്സിൽ ഞങ്ങൾ എല്ലാവരും പോവാൻ, സാധനങ്ങളും കുറച്ച് എല്ലാ തുണി ഓണക്കൊടികൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഫ്ലഡ് നിലമ്പൂരും അങ്ങനത്തെ രണ്ട് സ്ഥലത്തായിട്ട് ഞങ്ങൾ പോയിട്ട് 6-7 ഒരു മണിക്കൂർ ഒരു പ്രോഗ്രാംസ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ.
ഓസ്ട്രേലിയയിൽ ഇവിടെ ഫാദേഴ്സ് ഡേ ആണ്.
ഓ ആണോ?
അപ്പോൾ ഫാദേഴ്സ് ഡേ ഓസ്ട്രേലിയയിൽ ഒരു വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാര്യം.
അതിക് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു.
എനിക്ക് അതിൽ ചോദിക്കാനുള്ളത്, ഒരു സെലിബ്രിറ്റി ഫാദറിന്റെ ഒരു സെലിബ്രിറ്റി മകനാണ്, അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു ഓർമ്മകൾ ആർക്കും അധികം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായിട്ട് ഒരു ഫാദേഴ്സ് ഡേ ഓർമ്മ?
ആദ്യം തന്നെ ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളികളും അല്ലാത്തവരുടെ ഒക്കെ എല്ലാവർക്കും ഫാദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അപ്പയ്ക്കും ഫാദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. ആൻഡ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ ഐ തിങ്ക് ഓരോ നാട്ടിലും ഓരോ ദിവസമാണ് ഐ തിങ്ക്. സോ ലക്കിലി എൻ്റെ പിള്ളേർ അവിടെ നാട്ടിലായതുകൊണ്ട് എന്താണ് അവിടെ ഫാദേഴ്സ് ഡേ അല്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ. പക്ഷേ ഞാൻ എൻ്റെ പിള്ളേരെയും അതുപോലെ തന്നെ ഓർക്കുന്നു, ബിക്കോസ് ഇനോ ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്കും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവർക്കിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു, പക്ഷേ അല്ലെങ്കിൽ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരെ വിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. സോ അതുപോലെ തന്നെ അപ്പ ഞങ്ങൾ പക്ഷേ എപ്പോഴും കൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു, പക്ഷേ അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഇങ്ങനെ നടക്കണം എന്നുള്ളത് ഒരു കൂടുതലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ ചിലപ്പം സ്കൂളൊക്കെ സ്കിപ്പ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു മൂന്ന് പേരും, ചേട്ടനെ അനിയനെയും, ചേട്ടൻ വിനോദും എൻ്റെ അനിയൻ വിശാലിനെ, ഞങ്ങൾ മൂന്ന് പേരെയും കൊണ്ടുവരുന്നു പ്രോഗ്രാംസിനൊക്കെ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ ഞങ്ങൾ എല്ലാവരും എക്കോണമിയിലായിരിക്കും. ഞാനൊക്കെ ബിസിനസ് ക്ലാസ് ട്രാവൽ ചെയ്തത് ഞാൻ ഗായകനായി കഴിഞ്ഞു, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് ക്ലാസ് ഒക്കെ ഞാൻ തനിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പം അതിനു മുമ്പൊക്കെ ഞങ്ങളെല്ലാവരും എക്കോണമിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പം അമ്മയും ബിസിനസ് ക്ലാസ് ഞങ്ങൾ എക്കോണമിയിലൊക്കെ ആയിരുന്നു. സോ എന്താണ് അങ്ങനെയൊക്കെ വളർന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ആ ഒരു പാഠം നമുക്ക് അപ്പടുത്ത് നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നു വെച്ചാൽ അതൊന്നും ഇല്ലാണ്ടൊക്കെ വന്ന ഒരു സ്ഥലത്തു നിന്നാണ് വന്നത് പുള്ളി.
അതിന്റെ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത്, പെൺകുട്ടികളെ വളർത്തുന്ന പോലെയാണ് നിങ്ങളെ വളർത്തിയെന്ന് വായിച്ചിട്ടുണ്ട്. അത്
ശരിയാണ്, സത്യമാണ്. ഞങ്ങളെ 7-8 മണിയൊക്കെ കഴിഞ്ഞാൽ പുറത്ത് വിടില്ല, സിനിമയ്ക്ക് വിടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളെ വളർത്തിയത്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പിന്നെ അയച്ചു മറ്റേ ഈ പറഞ്ഞ പോലെ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ മറ്റേ അയച്ചു വിട്ട കാളകളെ പോലെ എന്താണ് ഞങ്ങൾ. പക്ഷെ ആ സമയത്ത് ഐ തിങ്ക് ഒരു കണക്കിന് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് വളരെ എങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ആൻഡ് മേ ബി ലൈഫ് എൻജോയ് ചെയ്യാം, യുനോ വി കൻ എൻജോയ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് പാർട്ടി ആൻഡ് അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ആവശ്യത്തിന് ഒരു നല്ല രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് യുനോ, അല്ലെങ്കിൽ ഒരു നല്ല യുനോ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്താൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. സോ ഐ ഇപ്പോൾ ലൈക്ക് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഐ മീൻ ആ ഒരു ഇൻഫ്ലുവൻസിൽ കോളേജിലും സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ അവിടെ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും പോലും പാർട്ടിക്കോ ഒന്നിനും പോയിട്ടില്ല. അതൊക്കെ പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞൊക്കെയാണ് പിന്നെയും എന്താണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അല്ലെങ്കിൽ പൊതുവെ തന്നെ ട്രാവലിൽ എനിക്കിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇന്നോ സോ അങ്ങനത്തെ ഒരു ഫ്രീഡം ഇപ്പോഴാണുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എനിക്കും എൻ്റെ പിള്ളേരുണ്ട്, അപ്പം ഞാൻ അവരെ കൊണ്ടുവരുന്നത് മേ ബി ഞാൻ അത്ര സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവരില്ലായിരിക്കും. ബട്ട് ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പിടിച്ചിങ്ങനെ സ്ട്രിക്റ്റായിട്ട് പിടിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. വി ഹാവ് ടു ബി ഓപ്പൺ ടു ദം അബൌട്ട് ദാൻ. അത് അവരെപ്പോഴും ഓപ്പണായിരുന്നു, അപ്പയും അമ്മയും ഞങ്ങളുടെ അടുത്ത് എപ്പോഴും കാര്യങ്ങൾ. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാം. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അമ്മയുടെ അടുത്തും അപ്പയുടെ അടുത്തൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു ഇതിനോ കുറവില്ലായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പുറത്ത് വിടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വി ജസ്റ്റ് വി സ്റ്റിൽ എൻജോയ്ഡ് ഇൻ അവർ ഓൺ വേസ്.
ഏതെങ്കിലും ഒരു ഗാനം ഈ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ടൊന്ന് മൂളാം.
ഫാദേഴ്സ് ഡേ എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.
പിന്നെ കേരളത്തിലൊരു 3 പുരസ്കാരങ്ങൾ നേടിയത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇപ്പോൾ തമിഴ് സിനിമാ രംഗത്തും അഭിനയിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഒരു കൊളംബിയ എന്നൊരു സിനിമ വരുന്നുണ്ട്, അതിലൊരു കാമിയോ റോളിൽ ഉണ്ടെന്ന്. അതും ഒരു ഫാദറുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം അതിലുണ്ടെന്ന് തോന്നുന്നു. അതിൽ എന്തെങ്കിലും രസകരമായിട്ട് പങ്കുവെക്കാനുണ്ടോ ഈ അവസ്ഥ?
അതൊരു രസമാണ്. ഐ മീൻ കൊളംബി എന്ന് പറയുന്ന ആ സംഭവം, അവരുടെ ക്യാരക്ടർ, അവരൊരു അവരുടെ റെക്കോർഡ്സും കൊളംബിയൊക്കെ വിൽക്കുന്ന ഒരു പഴയൊരു ഫാമിലി. അപ്പോൾ അവിടെ ഞാനൊരു ഒരു അപ്പയുടെ ഒരു കാര്യം ഒരു യൂസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു എക്വിപ്മെൻറ്റ് ഞാൻ തേടി പോകുന്നതാണ്. ഒരു പഴയ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു മൈക്ക്, മൈക്ക് ഒരു അപ്പം ആദ്യം ഇടയകനികയെ സ്റ്റേജിൽ പാടിയ മൈക്ക്, ഷുവറിൻ്റെ എന്തോ ഒരു മൈക്ക്, അങ്ങനെ ആ മൈക്ക് ഞാനത് അവിടെ തേടി പോകുന്നതായിട്ടാണ് വരച്ചത്. ഒരു ഫിക്ഷണൽ ഒരു സംഭവമാണ്, പക്ഷെ അതിലൊരു എന്താ റിയലി ട്രൂ സ്റ്റോറിയും അതിൻ്റെ പുറയിൽ കിടപ്പുണ്ട്. അതിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വളരെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെന്റെ ഗ്രാൻഡ് ഫാദർ, അതായത് ഓഗസ്റ്റിൻ ജോസഫിനെ പറ്റി സംസാരിക്കുന്നുണ്ട്.
തമിഴിൽ ഇപ്പോ വളരെ കാഷ്വലും വളരെ സീരിയസ് ആയിട്ടുള്ള രണ്ട് സിനിമയാണല്ലോ ചെയ്തിട്ടുള്ളത് മുൻപ്.
രണ്ട് സിനിമ മാരിയും പടയവീരനും.
അതിൽ വളരെ ലോക്കൽ ടൈപ്പ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ മലയാളത്തിൽ ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്?
താല്പര്യമില്ല എന്നല്ല, ഞാൻ ഇപ്പോ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇറ്റ്സ് വെരി യുണീക്ക് എന്നാണ്. മലയാളത്തിൽ സാധാരണ ലാർജർ ദൻ ലൈഫ് തമിഴിലും തെലുങ്കിലും ഉള്ള പോലെ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് വളരെ സട്ടിലായിട്ട് ചെയ്യുന്നത്, ആൻഡ് യു നോ മോസ്റ്റ് ഓഫ് അവർ ആക്ടേഴ്സ് ആർ സോ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. വളരെ നോർമൽ പീപ്പിൾ ആയിരിക്കും, നോർമൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ അതിൽ ആ നോർമൽ ക്യാരക്ടേഴ്സിനുള്ള പ്രോബ്ലംസ് അതൊക്കെ. And I don't know, enikendo ad adakke cheyan enik bayangara tension aanu. I think I admire and the colleagues okay, you know, all of them, Chakojan, Indran, Asif, Parvati, you know, ellarum Joju okay, you know, then if like when I see all of them, you know, the way they portray those characters is very, it's very thing. It's not that any cheyan pattilla nalla cheyan pattu irikkum, pakshe angane endengil nalladu vannal nokkam.
ഇനി ഗാനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു റൊമാൻറ്റിക് പാട്ടുകളോടാണ് കൂടുതലൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ലെങ്കിൽ ആളുകൾ
നമ്മളല്ലല്ലോ തീരുമാനിക്കുന്ന എന്ത് പാടണം എന്നുള്ളത്. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നു, അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നു. ഇപ്പം അല്ലാത്ത പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് കുറേ, പക്ഷേ ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ നമുക്ക് ഒരു സുഖമാണ് അത് പാടാനും. And I believe in love, so I think romance and love is part of me and part of my life. So അത് എൻ്റെ മ്യൂസിക്കിലും അത് മേ ബി കുറച്ചുകൂടെയും എവിഡൻ്റ് ആയിട്ട് അത് കുറച്ചുകൂടെയും സ്ട്രോങ്ങർ ആയിട്ട് അത് ആ ഇമോഷൻസ് ക്യാരി അക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനത്തെ പാട്ടിൽ തരുന്നത്.
എന്തായാലും വളരെയധികം നന്ദി.
താങ്ക് യു, താങ്ക് യു.
ഒരിക്കൽ കൂടി എസ് ബി എസ് മലയാളത്തിൻ്റെ പേരിൽ ഓണാശംസകൾ നേരുന്നു.
താങ്ക് യു. ഞാനും എസ് ബി എസ് മലയാളി എസ് ബി എസ് ലിസ്ണേഴ്സ് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സോ മെൽബൺ മലയാളി ഫെഡറേഷൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന കാരണം, so thank you to them and thank you to SBS for having me on to talk to all the listeners here. So once again, happy Onam and see you sometime soon.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.